കെ ആർ എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ബ്രിട്ടനിൽ യാത്രാ നിരോധനം പ്രഖ്യാപിച്ചു. ഇന്ത്യയെ ബ്രിട്ടൻ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിൽ നിന്നെത്തുന്ന ബ്രിട്ടൻ അയർലൻഡ് സ്വദേശികളായ യാത്രക്കാർക്ക് ഇതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ടോ? അവർ സർക്കാർ അംഗീകാരമുള്ള ക്വാറന്റൈൻ ഹോട്ടലിൽ 10 ദിവസം കഴിയണം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളെയും ബ്രിട്ടൻ ഇപ്പോൾ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ത്യ സന്ദർശനം റദ്ദാക്കുകയാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 25 ഇന്ത്യയിൽ എത്താനായിരുന്നു ബോറിസ് ജോൺസൺ നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി ബോറിസ് ജോൺസൺ ജനുവരിയിൽ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് ബ്രിട്ടനിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ അദ്ദേഹം ഇന്ത്യ സന്ദർശനം നിർത്തിവച്ചതായിരുന്നു. കേരളത്തിൽ നാളെ മുതൽ 2 രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. സാധ്യമായ ഇടങ്ങളിലെല്ലാം സംസ്ഥാനത്ത് വർക്ക് ഫ്രം ഹോം നടപ്പാക്കും. രാത്രി 9 മുതൽ രാവിലെ 5 വരെയായിരിക്കും കർഫ്യൂ. ഷോപ്പിംഗ് മാൾ, തിയേറ്റർ എന്നിവയുടെ പ്രവർത്തന സമയം രാത്രി 7 വരെ ആക്കി ചുരുക്കി. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ട്യൂഷൻ ഒഴിവാക്കാനും സർക്കാർ നിർദ്ദേശിച്ചു. അതേസമയം ചരക്ക് പൊതുഗതാഗതത്തിന് ഈ നിയന്ത്രണം ബാധകമല്ലെന്നും സർക്കാർ അറിയിപ്പിലുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾ നിർബന്ധമായും അടപ്പിക്കാനാണ് തീരുമാനം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇക്കുറി തൃശൂർ പൂരത്തിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്നും തീരുമാനമായിട്ടുണ്ട്. തൃശൂർ പൂരം ഇത്തവണ ചടങ്ങ് മാത്രമാക്കി നടത്താനാണ് തീരുമാനം. തൃശൂർ ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22% ഉയർന്ന പശ്ചാത്തലത്തിലാണ് പൂരത്തിലേക്ക് ഇക്കുറിയും പൊതുജനങ്ങളെ കയറ്റേണ്ടതില്ല എന്ന ധാരണയിൽ എത്തിയിട്ടുള്ളത്. ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് പൂരമെങ്കിലും അത് നേരിട്ട് ദർശിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം ഉണ്ടാകില്ല. കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ പൂരം പ്രതീകാത്മകമായി ആഘോഷിക്കാനാണ് തിരുവമ്പാടി ദേവസ്വം തീരുമാനിച്ചത്. കുടമാറ്റത്തിന് 30 കുടകൾ നിർമ്മിച്ചിട്ടുണ്ട് എങ്കിലും കുടമാറ്റത്തിൽ പങ്കെടുക്കില്ലെന്നാണ് തിരുവമ്പാടി ദേവസ്വം പറയുന്നത്. മഠത്തിൽ വരവും തെക്കോട്ടിറക്കത്തിനുമെല്ലാം ഒരാനപ്പുറത്ത് തന്നെയായി ചടങ്ങുകൾ പൂർത്തീകരിക്കാനാണ് തിരുവമ്പാടി ദേവസ്വം ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. ആളുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് പൂരം ചടങ്ങ് മാത്രമാക്കി നടത്തുമെന്നാണ് തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിട്ടുള്ളത്. ചമയപ്രദർശനം ഉണ്ടാകില്ല. ചൊവ്വാഴ്ച നടത്തുന്ന സാമ്പിൾ വെടിക്കെട്ടിന് 1 മാത്രമാണ് ഉണ്ടാവുക. പൂരം വെടിക്കെട്ടും ചടങ്ങായി മാത്രം നടത്തുമെന്നും തിരുവമ്പാടി ദേവസ്വം അറിയിച്ചു. അതേസമയം പൂരം നടത്താൻ സർക്കാർ എല്ലാവിധ സഹകരണവും നൽകുന്ന സാഹചര്യത്തിൽ ആഘോഷത്തിന് ഒട്ടും കുറവ് വരുത്തേണ്ടതില്ല എന്നാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ആണ് ഇക്കാര്യം അറിയിച്ചത്.
കോവിഡ് ഇങ്ങനെ വ്യാപനമുള്ള സമയത്ത് പൂരം ആചാരപരമായിട്ട് പ്രൗഢിയോടുകൂടി നടത്താമെന്നുള്ള തീരുമാനത്തിന് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഭക്തരും അതിനോട് യോജിക്കും. ഈ തീരുമാനത്തിന് സ്വാഗതം ചെയ്യും. സർക്കാർ പൂരം നടത്തണം തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ കൺട്രോൾ, സ്ഥിതി പശ്ചാത്തലത്തിൽ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഏകകണ്ഠമായിട്ടൊരു ഒറ്റ തീരുമാനമുള്ളൂ, പൂരം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് പോലും കോവിഡ് വരരുത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പൂർണ്ണമായിട്ടും സഹകരിച്ച് രണ്ടു കൂട്ടരും ഇരുന്ന് തീരുമാനിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ചില റിച്വൽസ് ഉണ്ട് ടെമ്പിളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതില് പാറമേക്കാവരുടെ അമ്മയുടെ ഉച്ചയ്ക്കുള്ള എഴുന്നള്ളിപ്പാണ് ഏറ്റവും പ്രധാനം. ഇളഞ്ഞിത്തറ അമ്മയുടെ മൂലസ്ഥാനമാണെന്ന് കരുതപ്പെടുന്ന ഇളഞ്ഞിത്തറയിലേക്ക് പോയി പ്രൗഢഗംഭീരമായിട്ട് ഇളഞ്ഞിത്തറ മേളം നടത്തുക എന്നുള്ളത് ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതിൽ അംഗീകരിക്കാണ്ടിരിക്കാൻ യാതൊരു കാരണവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കുക എന്നല്ലാതെ വേറെ ഒരു പോംവഴി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിനെ അംഗീകരിക്കും.
സാമ്പിൾ വെടിക്കെട്ടും ചമയപ്രദർശനവും ഇല്ലാതെ ഇക്കുറി പൂരം നടത്താനാണ് സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായിരുന്നത്. പ്രധാന വെടിക്കെട്ട് നിയന്ത്രണങ്ങളോടെ നടത്താം എന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. പകൽ പൂരം ഇക്കുറി ഉണ്ടാകില്ല. കുടമാറ്റത്തിന് സമയം വെട്ടിക്കുറയ്ക്കുകയും ചെയ്യും. പൂരപ്പറമ്പിൽ സംഘാടകർക്ക് മാത്രമായിരിക്കും പ്രവേശനം. പൊതുജനങ്ങൾക്ക് പ്രവേശനത്തിന് അനുമതിയുണ്ടാകില്ല. 23 സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശനം നിരോധിക്കും. അതേസമയം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെയും പാവറട്ടി പള്ളിപ്പെരുന്നാളിന്റെയും അനുമതിയും തൃശൂർ ജില്ലാ കലക്ടർ റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 13,644 പേരാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.63 ആണ്. കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2022 എറണാകുളത്ത് 1781, മലപ്പുറം 1661, തൃശൂരിൽ 1388, കണ്ണൂരിൽ 1175, തിരുവനന്തപുരത്ത് 981, കോട്ടയം 973, ആലപ്പുഴയിൽ 704, കാസർഗോഡ് 676, പാലക്കാട് 581, ഇടുക്കിയിൽ 469, കൊല്ലം 455, പത്തനംതിട്ടയിൽ 390, വയനാട് 388 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 4950 ആണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 230 പേർ കേരളത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 12550 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 826 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. സംസ്ഥാനത്ത് മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും കോവിഡ് വാക്സിൻ നൽകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകി. മരുന്ന് നിർമ്മാണ കമ്പനികളിൽ നിന്ന് വാക്സിൻ സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് വാങ്ങാമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ കോവിഡ് കേസിന്റെ എണ്ണം ക്രമാതീതമായി ഉയരുന്നതോടെ അടുത്ത 6 ദിവസത്തേക്കാണ് ഡൽഹിയിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള സന്ദർശനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ 2-ാമതും റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 15 തൊട്ടുള്ള എല്ലാ ദിവസവും ഇന്ത്യയിൽ 2 ലക്ഷത്തിന് മുകളിൽ കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 5 സംസ്ഥാനങ്ങളിലെ പൊതുതെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ നേതാക്കളും അണികളും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആഴ്ചകളോളം തെരുവിൽ കൂട്ടം കൂടിയിറങ്ങിയതും ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ മാസ്ക് പോലും ധരിക്കാതെ അഹമ്മദാബാദിൽ തടിച്ചുകൂടിയെന്നും കുംഭമേള ഉൾപ്പെടെയുള്ള മതപരമായ ഒത്തുചേരലുകൾക്ക് യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താതെ വരികയും ചെയ്തതോടെയാണ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ ലോക്ഡൌണിലേക്കും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്കും നീങ്ങുന്നത്. ഇന്ത്യയിലെ മിക്ക യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ പരീക്ഷകൾ മാറ്റിവെയ്ക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് ഹോങ്കോങ് നിർത്തിവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ബ്രിട്ടൻ ഇതിനകം യാത്രാ വിലക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോവിഡിന്റെ 2-ാം ഘട്ട വ്യാപനം തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി സിംഗ് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നത്. അബുദാബിയിൽ കോവിഡിനെതിരായ വാക്സിൻ സ്വീകരിച്ച ആർക്കും തന്നെ കോവിഡ് മൂലമുള്ള ജീവഹാനി നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. വാക്സിൻ 2-ാം ഡോസും സ്വീകരിച്ചവരിൽ കോവിഡ് രോഗം പിടിപെടുന്നതിന്റെ അളവ് താരതമ്യേന കുറവാണ്. വാക്സിൻ എടുത്തവരിൽ കോവിഡ് പിടിപെട്ട സംഭവങ്ങൾ ഉണ്ട് എങ്കിലും അത്തരക്കാരിൽ 93% പേർക്കും ചികിത്സ തേടി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യമുണ്ടായിട്ടില്ലെന്നും അബുദാബി മീഡിയ ഓഫീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യുഎഇയിൽ ഇന്ന് 1803 പേർക്ക് രോഗം പിടിപെട്ടു. 2 പേർ കൂടി മരിച്ചതോടെ യുഎഇ കോവിഡ് മരണസംഖ്യ 1556 ആണ്. രാജ്യത്ത് നിലവിൽ 16,075 പേരാണ് കോവിഡിന് ചികിത്സയിലുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കുട്ടികളെയും കൂട്ടി പുറത്തു പോകുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നാണ് അധികൃതരുടെ അഭ്യർത്ഥന. ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കണമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് 45 റൺസിന് പരാജയപ്പെടുത്തി. ചെന്നൈ ഉയർത്തിയ 189 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് എടുക്കാനാണ് സാധിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്.